ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് കടന്നു പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 10 വരെയുള്ള വേദഭാഗവും, മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളും ആർക്കെങ്കിലും ശബ്ദമൂർത്തി വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 10 വരെയുള്ള വേദഭാഗം, മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളോട് വായിച്ചാൽ മതി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, അല്പനിമിഷത്തെ വചനധ്യാനത്തിന് വേണ്ടി ഞങ്ങളുടെ ആത്മാവ് നൽകി തന്നിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. ഇതിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു
പോകുമാറാകണമേ.
ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവജനം കടക്കാതെ വണ്ണം ഹൃദയ ദൃഷ്ടികളെ കുരുടാക്കി വെച്ചിരിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ വ്യാപാരങ്ങളും ഇതെയും നസറന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ജയം നേടുകയാണ്.
So that the word of God might be preached in a very effective manner, we rebuke every form of darkness in the name of Jesus Christ.
ഞങ്ങളുടെ ആത്മാവ് ഹൃദയമായി ഞങ്ങൾ ഇടപെടാൻ പോകുന്നു ഓർത്ത് സ്തോത്രം.
We thank you because you are going to deal with us.
യേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ.
In Jesus Christ's name, amen.
ഇവിടെ നമ്മൾക്ക് ഒരു ശതാധിപനെ കാണുവാൻ കഴിയുന്നു.
Here we can see a centurion.
മറ്റുള്ള മനുഷ്യരാൽ ഏറെ ആകർഷിക്കപ്പെടാത്തതും യേശുവിനാൽ ഏറെ ആകർഷിക്കപ്പെട്ടതുമായ ഒരു വ്യക്തിയാണ് ഈ ശതാധിപൻ.
And this centurion was in an unusual way attracted to Christ Jesus, unlike many others who weren't attracted to him.
ഈ ശതാധിപന്റെ ചില സ്വഭാവ വിശേഷതകളിലൂടെയാണ് ഈ പകൽവേളയിൽ നമ്മൾ കടന്നു പോകാൻ പോകുന്നത്.
And today we are going to study the characteristics of this centurion.
ഈ ശതാധിപൻ എന്ന് പറയുന്നത് ഒരു യഹൂദനല്ല, ജാതിയനായിരുന്നുവെന്ന് ഇതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
When we study the background of this passage, we understand that this centurion was not a Jew but a Gentile.
ഈ ശതാധിപനെ സമൂഹത്തിൽ നല്ല സ്ഥാനവും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം തൻ്റെ ഭവനത്തിലെ ഒരു ദാസന് വേണ്ടി അപേക്ഷിക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്.
This centurion was a great man and was enjoying a good status in society. However, we see from this passage that he came to Jesus for his servant.
തൻ്റെ വീട്ടിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അപേക്ഷിപ്പാൻ വരുന്ന നല്ലൊരു മനസ്സ് ഈ ശതാധിപനുണ്ടായിരുന്നു.
This centurion had a very good mind to make intercession or plead for his servant.
അങ്ങനെ വീട്ടിലെ ഒരു ശുശ്രൂഷക്കാരന് വേണ്ടിയിട്ട് ഈ ശതാധിപൻ ആവശ്യമായി കടന്നു വരണമെങ്കിൽ നല്ല ഒരു ദാസനായിരുന്നു തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്.
If this centurion has to come to the presence of Jesus for a servant, then we can understand that servant must be really nice and good.
മത്തായിയുടെ സുവിശേഷത്തിൽ ബാല്യക്കാരൻ എന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രിയ ദാസൻ എന്നുമാണ് ആ ഭവനത്തിലെ ദാസനെ കാണുവാൻ കഴിയുന്നത്.
Matthew chapter 8 we can see it is written as dear child. And in particular Luke chapter 7 we see it's mentioned dear servant.
ആ ദാസൻ വളരെ വിശ്വസ്തനായ ഒരു ദാസനായിരുന്നു.
And that servant was very faithful.
നമ്മെ ദൈവം എവിടെയാക്കുന്നുവോ അവിടെ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
God intends that we need to be faithful wherever we are placed.
ഞായറാഴ്ച ആരാധനയ്ക്ക് ഈ ഹാളിന്റെ ഡോറ് കടന്ന് അകത്തോട്ട് വരുമ്പോഴല്ല നമ്മുടെ വിശ്വസ്തത വെളിപ്പെടേണ്ടത്.
Our faithfulness should not be revealed when we enter this premise.
നമ്മൾ എവിടെയെല്ലാം ജോലി ചെയ്യുന്നുവോ, ഏതെല്ലാം സാഹചര്യത്തിലായിരിക്കുന്നുവോ, അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു.
God intends that we need to be faithful in his presence at workplace and at school also.
നെഹെമ്യാവിലും ദാനിയേലിലും മോർദേക്കായിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ വിശ്വസ്തരായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു.
From the lives of Nehemiah, Mordecai and Daniel we see that they were very faithful at the workplace.
നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ വിശ്വസ്തരായിരിക്കുന്നു.
Let us be faithful wherever we work.
ഈ ശതാധിപൻ എന്തിനു വേണ്ടിയിട്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്?
What was the reason this centurion came to the presence of Jesus?
തന്റെ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്.
The word of God we see that his servant was at the point of death.
ഇന്നത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് അന്നുള്ളത്.
Oh, the situation of those time is totally different from today's.
വൈദ്യശാസ്ത്രം ഇന്നത്തെ പോലെ അന്ന് വളർന്നിട്ടില്ല.
Medical science was not advanced as of today.
മരണത്തിന്റെ അടുക്കലേക്ക് മനുഷ്യൻ നീങ്ങുമ്പോൾ അതിന് ഒരുക്കപ്പെടുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോം വഴിയും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു അത്.
Those were the times when someone reached at the point of death, there was no other way but to prepare themselves for his death.
രക്ഷപ്പെടുവാൻ ഒരു വഴിയും ആ ഭവനത്തിലെ ദാസൻ ഇല്ലാതിരുന്നപ്പോൾ തന്റെ യജമാനൻ ഒരു കാര്യം കേട്ടു, സൗഖ്യമാക്കുന്ന ഒരു യേശു കടന്നു വന്നിട്ടുണ്ട്.
And when this particular servant was nearing his death, the master of that house heard about Jesus and he knew that he healed.
ശതാധിപൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എൻ്റെ ദാസന് ഈ യേശുവിനെ സൗഖ്യം കൊടുക്കുവാൻ കഴിയും.
And the centurion had firm belief that this Jesus can heal my servant.
ഈ ശതാധിപന് വലിയൊരു പാരമ്പര്യം പറയാനൊന്നുമില്ല.
This centurion did not have any great things to tell about his background.
ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, യേശുവിനെ കുറിച്ചുള്ള വസ്തുത കേട്ടിട്ട് അവൻ വിശ്വസിച്ചു.
It is written here that upon hearing about Jesus, he made a decision and he came to Jesus.
അവൻ കണ്ടിട്ടല്ല അവൻ വിശ്വസിച്ചത്, യേശുവിനെ കുറിച്ചുള്ള കേൾവി കേട്ടപ്പോൾ മുതൽ അവൻ വിശ്വസിക്കുന്നു, ഈ യേശുവിന് എൻ്റെ ദാസന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുമെന്ന്.
The centurion did not see to believe, but he heard and believed that Jesus is able to heal his servant.
നമുക്ക് വിശ്വസിപ്പാൻ കഴിയുമോ?
Can we believe?
നമ്മൾ വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയും.
If we can believe, then we can see the wonders of God in our life.
Praise the Lord. പലപ്പോഴും ദൈവപ്രവൃത്തികൾ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടിട്ടും വേണ്ട രീതിയിൽ വിശ്വസിപ്പാൻ നമുക്ക് കഴിയുന്നില്ല.
Many a times we have seen and experienced the wonders of God in our life, but we are not in a position to believe it and accept it.
ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിച്ചിറങ്ങി വന്നിട്ടും നമ്മൾ പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല.
God intends to do wonders in yours and my life, but we are somehow not in a position to receive it.
ദൈവവചനത്തിൽ ബെതെസ്ത എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു രോഗിയെ നമുക്ക് കാണുവാൻ കഴിയും.
There is a place called Bethesda and we see a sick person.
38 വർഷക്കാലമായിട്ട് അവൻ ഒരു കുളത്തിന്റെ അരികിൽ കിടക്കുകയാണ്.
For 38 years he was lying at the side of a pool.
യേശു അവനെ കണ്ടു, അറിഞ്ഞു, അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു.
Jesus saw him, knew him and came near him.
യേശു അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
Jesus asked that sick person, do you want healing?
റോഡിൽ നിന്ന വ്യക്തിയോടല്ല ചോദിച്ചത്, സൗഖ്യത്തിന് വേണ്ടി 38 വർഷക്കാലം കാത്തു കിടക്കുന്നവനോടാണ് യേശു ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
Jesus did not ask just someone who was passing by the roadside, but instead he asked the person who was sick for 38 years and he asked him, do you want to be healed?
Praise the Lord. എന്നെ ആ സംഭവം അത്ഭുതപ്പെടുത്തി കളഞ്ഞു.
And that I really marvel at that particular incident.
ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ദൈവം സൗഖ്യമാക്കാൻ തയ്യാറായി അരികിലേക്ക് വരുമ്പോഴും വിശ്വസിപ്പാൻ നമുക്ക് കഴിയാത്ത അനുഭവത്തെ കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത്.
Many times we go through situations that God intends to bless you and me, heal you and me, but somehow that we do not have that belief and we miss out on that blessing.
യേശു അവനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ?
Jesus is asking that paralytic person, are you willing to be healed?
എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഒരു കാര്യമുണ്ട്.
But something astonished me.
എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് അവൻ ഒരിടത്തും പറയുന്നില്ല.
It's never recorded that he has said, I want to be healed.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് അത് ദർശിപ്പാൻ കഴിയുന്നു.
When we see John 5:1-9, we can see about this story.
അവൻ യേശുവിനോട് പറയുന്നില്ല, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന്.
But never it is recorded or never it is he has said that he wants to be healed.
കാരണം ഇവൻ ആദ്യമേ സൗഖ്യത്തിന് വരുന്ന കാലഘട്ടത്തിൽ ഇവൻ ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും സൗഖ്യമാകണമെന്ന്.
He did have a desire once upon a time to be healed.
അവിടുത്തെ കിടപ്പ് അവനൊരു സങ്കടമായിരുന്നു.
And the place where he was lying was not a happy episode.
അന്നാൽ കിടന്ന് അവൻ ആ സാഹചര്യത്തോട് അങ്ങ് ലയിച്ചു ചേർന്നു.
But he got used to lying there for 38 years and he got merged into that experience.
ആദ്യമൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
He did have a desire once upon a time to be healed.
പിന്നെ ഇതിനോട് ഇവൻ അങ്ങ് ശീലിച്ചു.
But he got used to this position.
ആ കിടപ്പ് അവനൊരു സുഖമായി.
Oh, that place was a blessing for him.
പിന്നെ ഇനി രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഈ കിടപ്പ് കിടന്നാൽ മതി എന്ന് അവന്റെ
ചിന്ത. He is content with that position and he's not thinking of being delivered.
ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോരണ്ട, അത്ഭുതം ചെയ്യാനായിട്ട് യേശു ഇറങ്ങി ചെന്നിട്ട് കുഴഞ്ഞു പോയ ഒരു സന്ദർഭം ആ സന്ദർഭം.
Many times I thought Jesus Christ came here to deliver that person, but that person was not willing to accept that deliverance.
സൗഖ്യമാക്കാൻ യേശു ഇറങ്ങി ചെന്നിട്ടും ഇവൻ പറയത്തില്ല, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്.
Jesus Christ went there to heal him, but that person is not asking to be healed.
എന്നാൽ അവനോട് യേശു ചോദിച്ചപ്പോൾ അവൻ കൊടുത്ത മറുപടികൾ വളരെ രസകരമാണ്.
Oh, the reply that he gave is very interesting.
അവൻ പറഞ്ഞത് ഇങ്ങനെയാ, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല.
There is no one to put me in the pool.
എനിക്ക് മുമ്പായി മറ്റുള്ളവർ ഇറങ്ങുന്നു.
Before me there are people who jump into the pool.
Praise the Lord. അവന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് അവൻ ബാക്കിയുള്ളവരുടെ തോളെ കൊണ്ടുവച്ചു.
So the hindrances of his life, he put the blame it to others.
അവൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ആരും മാറിത്തരുന്നില്ല.
He is telling there is no one giving room for me.
എന്നെ ആരും സഹായിക്കുന്നില്ല.
There is no one to help me.
ഇനി ഞാൻ ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാൽ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കയറി നിൽക്കും.
And if I want to jump, there is someone who is standing in front of me.
എന്നാലും അവൻ പറയത്തില്ല എനിക്ക് സൗഖ്യമാകാം.
Still he is not telling Jesus, I want to be healed.
എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഒരു പദം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
There is something very interesting.
അവൻ തന്നെ അറിയാതെ ഒരു സത്യം തുറന്നു പറഞ്ഞു.
By mistake or unintentionally he told the truth.
അവൻ പറഞ്ഞത് എനിക്ക് മുമ്പാകെ ആളിറങ്ങുന്നു.
He told there are people who jump before me.
എന്നെ സഹായിക്കാൻ ആരുമില്ല.
There is no one to help me.
അതിനുശേഷം അവൻ അറിയാതെ ഒരു സത്യം തുറന്നു പറയുകയാണ്.
And unintentionally he revealed or he told the truth.
ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റുള്ളവർ ഇറങ്ങുന്നു.
Before I am going to jump, someone already jumps.
അന്നേരം വേണമെങ്കിൽ ഇവൻ രക്ഷപ്പെടാം.
So which means if he wants, he can escape.
വേണമെങ്കിൽ ഇവൻ കുളത്തിൽ ഇറങ്ങാം.
If he wants, he can jump.
പക്ഷേ അവന് ആ ചുറ്റുപാടും
But he got so content and so used to that experience that he wants to just lie there.
ഇതിനല്ല ദൈവം നമ്മെ വിളിച്ചേ.
God is not called you and me for that.
നിന്റെ ആദ്യകാല ജീവിതത്തിലെ തീരുമാനങ്ങളിലേക്ക്.
Oh, the determination, the decisions of your early life.
ആദ്യകാല ഉറപ്പിലേക്ക്.
Oh, the firmness of your early life.
രക്ഷപ്പെടാനും കർത്താവിനോടൊപ്പം ജീവിക്കുവാനുമുള്ള ആദ്യകാല തീരുമാനങ്ങളിലേക്ക്.
To be saved and to live with Jesus, that early determination.
ആ ഒരു ഉണർവിലേക്ക് പോകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
And God intends that to be led to a revival in our lives.
എന്തായാലും ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്.
But the people are watching very intently.
യേശു സൗഖ്യമില്ലാത്തവന്റെ അരികിലേക്ക് വന്നു.
And Jesus Christ came to heal him.
ഇനി സൗഖ്യം കൊടുക്കാതെ അവിടുന്ന് പോയാൽ ആളുകൾ പറയും യേശുവിന് ശക്തിയില്ലെന്ന്.
Now if he goes back without healing him, people will say that he doesn't have the power and strength to heal.
എന്തായാലും യേശു അവനെ സൗഖ്യമാക്കി.
But we see that Jesus healed that person.
ശരിയായ കാര്യമായി യേശു പറഞ്ഞു.
But Jesus said only one thing.
നീ നിന്റെ കിടക്ക എടുത്ത് നടക്ക.
You take up your bed and start to walk.
കാര്യം എന്താ?
What is the reason?
കാര്യം എന്താ?
What is the reason Jesus said that?
അവൻ വീണ്ടും അവിടെ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്.
Because there is a possibility he can come back to the same spot and sit because he was so used to that.
അതുകൊണ്ട് ദൈവം പറഞ്ഞു നീ പോകുമ്പോൾ കിടക്ക ഇങ്ങോട്ട്.
That's why he said take the bed and start to walk.
ഇങ്ങനെ എന്നും കിടക്കാനല്ല ദൈവം നമ്മെ.
God never intends you and me to be seated at a particular place all the days of our life.
ഉണർവ് നമുക്ക് ആവശ്യമാണ്.
There needs to be a revival.
ദൈവകൃപയുടെ ഒരു പുത്തൻ ചില തീരുമാനങ്ങൾ നമുക്ക് ആവശ്യമാണ്.
Let us take some new decisions before God.
ശക്തിയോടെ ദൈവത്തിനു വേണ്ടി ശോഭിപ്പാൻ ദൈവം നമ്മെ
കൂട്ടാണ്. Useful for God with great power and might.
ഇറങ്ങി വരുമ്പോൾ അവന്റെ ശക്തി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം.
Oh, we should be able to experience the power of God in our life.
ഇതാ ഇവിടെ നമ്മൾ കണ്ട ശതാധിപന്റെ ജീവിതം എന്ന് പറയുന്നത് കേട്ടപ്പോൾ തന്നെ വിശ്വസിപ്പാൻ അവന് കഴിയുന്നു.
This is what we see in the life of the centurion. When he heard about Jesus, he believed.
തുടർന്ന് ഈ ശതാധിപൻ യേശുവിനെ സമീപിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു.
And let us see, we are able to see that the centurion meets Jesus.
വളരെ ബഹുമാനത്തോടാണ് അവൻ യേശുവിനെ സമീപിക്കുന്നത്.
With great respect he approached Jesus.
ഞാനും ഒന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നത്.
He has the body language which says that he is nothing.
മറ്റുള്ളവരെ കൂടെ അവൻ പറഞ്ഞയക്കുക, മൂപ്പന്മാരെ ഒക്കെ അവൻ പറഞ്ഞയക്കുക, യേശുവിനോട് സംസാരിക്കാൻ നേരിട്ട് പോകാതെ ബഹുമാനത്തോടെ അവൻ മാറി നിൽക്കുന്നു.
He had so much respect for Jesus that he first sent some elders to meet Jesus.
നമുക്ക് യേശുവിനോട് ബഹുമാനമുണ്ടോ?
Do we have respect for our savior?
നമ്മൾ യേശുവിനെ ഭയപ്പെടുന്നുവോ?
Do we fear our savior?
നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ വേണ്ട ഏറ്റവും വലിയ സ്വഭാവ വിശേഷതയായിരിക്കണം അത്.
That is one of the main characteristic that should be imbibed in our present day life.
ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പല പ്രശസ്തരായിരിക്കുന്ന ഹൈന്ദവ സ്നേഹിതന്മാരുമായിട്ടൊക്കെ ഇടപെടാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്.
God gave me the privilege to deal with many famous Hindus scholars and people.
പ്രത്യേകിച്ചും പ്രൊഫഷണൽ സിംഗേഴ്സ് ആയിരിക്കുന്ന വളരെ പ്രശസ്തരുമായിട്ട് പലപ്പോഴും ഇടപെടാൻ സാഹചര്യങ്ങൾ പല മുഖാന്തരങ്ങളിലൂടെ ലഭിച്ചു.
And I got opportunities to meet with famous and popular singers.
എന്നാൽ അവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുമ്പോഴും യേശുവിന്റെ കാര്യം പറയുമ്പോഴും അവരൊന്നും ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പോലും യേശു എന്നുള്ള പേര് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ബഹുമാനം ഭക്തി ഞാൻ കണ്ടിട്ടുണ്ട്.
But when I speak to them and mention about Jesus, suddenly I will see that they have great respect for the name of Jesus and their body language shows that devotion.
എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് അവർക്ക് ആ നാമം പറയുമ്പോൾ അതിനോടുള്ള സ്നേഹം ബഹുമാനം.
And when I used to marvel many times how come they have so much love and respect for that name of Jesus.
എന്നാൽ പാരമ്പര്യം പറയാനുള്ള നമ്മളിൽ പലപ്പോഴും ആ പേര് കേൾക്കുമ്പോൾ അതിനോട് ഒരു ബഹുമാനമോ ഭയമോ ഇല്ലാത്ത വേദനാജനകമായ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്.
But many times it pains me that the children of God who are saved by Jesus do not show the same respect and love and devotion at that particular name.
ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു അവനെ ബഹുമാനിക്കുക അവനെ സ്നേഹിക്കുക അവനെ ആദരിക്കുക.
God wants us to love him and respect him all the time.
അവനെ കുറിച്ചുള്ള ശരിയായ ഒരു കാഴ്ചപ്പാട് ഈ പകൽവേളയിൽ പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഇവിടുന്ന് കടന്നു പോകാം.
And let us go from here with a real picture of our savior Jesus.
ഇവിടെ ശതാധിപന്റെ സ്വഭാവത്തിലേക്ക് കടക്കുകയാണ്.
We are going through this passage.
ദാസനോടുള്ള സ്നേഹം ഈ ശതാധിപനിൽ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നു.
We saw that the centurion had great love for his servant.
തന്റെ കുടുംബത്തിലുള്ളവരോട് മാത്രമല്ല,
not only he loved his family people.
തന്നെക്കാൾ ഉയർന്ന വ്യക്തികളോട് മാത്രമല്ല,
not only he loved the people greater than him.
തന്നെക്കാൾ താണ വ്യക്തികളെയും സ്നേഹിപ്പാൻ ഈ ശതാധിപനെ കഴിഞ്ഞു.
This centurion was able to love even the people of low strata.
നമുക്ക് ആ രീതിയിൽ സ്നേഹിപ്പാൻ കഴിയുന്നു.
Can we love the people of low strata in the same way?
നമ്മളോടൊപ്പമോ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ വേദനയും കഷ്ടങ്ങളും അനുഭവിക്കുന്ന പാപപ്പെട്ട വ്യക്തികളെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുമാറ.
There are so many downtrodden, poor and needy person around us, but are we able to love them? We are supposed to love them.
രണ്ടാമതായിട്ട് ഈ ശതാധിപനിൽ കാണുവാൻ കഴിയുന്ന സ്വഭാവമാണ് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥനാകുന്ന സ്വഭാവം.
The second characteristic of the centurion we see is that he's got an intercessory habit.
ശതാധിപന്റെ പ്രാർത്ഥന തന്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, തന്റെ കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായ ദാസന് വേണ്ടിയിട്ടാണ്.
The prayer of the centurion was not for one of his family members, but it was for the servant in his house.
നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മുടേതായി മാത്രം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ മധ്യസ്ഥനാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
Many a times we restrict and limit ourselves to praying for only our beloved and near ones, but God intends that we go above that specter and we start praying for others and especially the downtrodden.
പക്വതയുള്ള ഒരു വ്യക്തിയുടെ പക്വതയേറിയ പ്രാർത്ഥനയുടെ വെളിപ്പാടാണ് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥനാകുക എന്നുള്ളത്.
It shows the spiritual maturity of a person when he is in a position to pray for others.
അടുത്തത് ഈ ശതാധിപന്റെ മൂന്നാമത്തെ സ്വഭാവവിശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നു.
Let's see the third characteristic of this centurion.
അത് അവനല്ല പറയുന്നത്, നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 7:4-5. അതായത് മൂപ്പന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യാ, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. ശതാധിപനെ കുറിച്ച് പറയുകയാ, ശതാധിപൻ ലൂക്ക് ചാപ്റ്റർ 7:4-5. അയ്യാ, പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ, അതായത് ശതാധിപനെ കുറിച്ച് പറയാ, മൂപ്പന്മാർ പറയാ, അവൻ യോഗ്യനായി ശതാധിപൻ.
Oh, the elders tell about the centurion that he is a worthy person.
And രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നത്.
And they mention two things.
ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിച്ചു.
Oh, the centurion loved his people.
നമുക്ക് ഒരു പള്ളിയും പണിതു തന്നിരിക്കുന്നു.
And he has built us a synagogue.
എന്താ ഇതിനകത്ത് ഇത്ര വലിയൊരു അത്ഭുതം?
What is so great thing about this?
അവൻ യഹൂദ ജനത്തെ സ്നേഹിച്ചു.
He loved the Jews.
ഞാൻ നേരത്തെ പറഞ്ഞു അവന്റെ ജാതിയനാ.
No one thing that he is a Gentile.
പക്ഷേ അവൻ യഹൂദ ജനത്തെ സ്നേഹിച്ചു.
But he loved the Jews.
യഹൂദന്മാരുടെ നിഗമനം എന്താണെന്ന് അറിയാമോ?
Do you know the perspective and the imagination of the Jews?
നമുക്കെല്ലാം യഹൂദന്മാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും.
We have a special love for the Jews.
ദൈവം അവർക്ക് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
And it's because God also gives them special.
എന്നാൽ യഹൂദന്മാരുടെ ചിന്ത എന്താണെന്ന് അറിയാമോ?
But do you know what the Jews think about themselves?
നമ്മൾ അതൊരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
Have you ever thought about that?
നമ്മെല്ലാം അവർ പുറം ജാതികളായ നായ്ക്കൾ എന്നുള്ള രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത്.
They treat all except the Jews as dogs.
അവരെക്കാൾ തരം താണവർ.
They are all down people.
അങ്ങനെ പറയുന്നവരെ സ്നേഹിക്കാൻ നമ്മെ കൊണ്ട് ഒക്കുമോ?
Can we love those people who call us dogs?
പക്ഷേ ഈ ശതാധിപൻ നന്മയാൽ തിന്മയെ ജയിച്ചവനായിരുന്നു.
But this centurion by his good deeds won them.
തന്നെ വെറുത്ത സമൂഹത്തെ സ്നേഹിച്ചു.
He was able to love those who hated him.
ഒറ്റപ്പെടുത്തിയവനെ സ്നേഹിച്ചു.
He was able to love those who isolated him.
മാറ്റി നിർത്തിയവരെ സ്നേഹിച്ചു.
He was able to love those who set him aside.
ദൈവത്തിന്റെ മക്കളെ,
dear children of God,
നിന്നെ ചിലർ ഒറ്റപ്പെടുത്തി നിർത്തുമ്പോൾ,
sometimes you might be isolated,
നിന്നെ മാറ്റി നിർത്തുമ്പോൾ,
sometimes you might be set aside,
നിന്നെ തരംതാഴ്ത്തി കാണുമ്പോൾ,
sometimes you might be insulted, humiliated,
അവരോട് പ്രതികാര മനോഭാവമല്ല നമുക്ക്
വേണ്ടത്. But do not retaliate with bad.
അവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയട്ടെ.
But love them, love those who hate you.
എനിക്കറിയാം ഒരു അനുഗ്രഹത്തിന്റെ പ്രസംഗം ഒന്നും അല്ല ഇന്ന്.
I know today I'm not praying this message is not about blessing.
നമ്മുടെ വലിയ ഉത്തരവാദിത്തങ്ങളുടെ സന്ദേശമാണ്.
It's about a great responsibility.
മാത്രമല്ല ഈ ഒറ്റപ്പെടുത്തി നിർത്തുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി കൂട പണിതു കൊടുത്തു.
Not only that, he even built a synagogue for those people who hated him.
നന്മയാൽ തിന്മയെ ജയിച്ചവൻ.
Oh, he did good and won over the bad.
ഒന്നുകൂടെ പറഞ്ഞാൽ ശത്രുക്കളെ കൊണ്ട് പോലും നല്ലവനെന്നുള്ള സാക്ഷ്യം പറയിപ്പിച്ചവനായിരുന്നു ശതാധിപൻ.
In other words, he by his good deeds he made his enemies to tell good about him and he had a good certificate from the Jews.
ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം.
Let us examine our lives.
അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത്
then we see
നാലാമത്തെ പോയിന്റിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്.
Fourth point.
ഞാൻ ഇതെല്ലാം ചെയ്തുവെന്ന് ഒരൊറ്റ വാക്കും അവൻ പറയുന്നില്ല.
He never said that I did all these things. If it was you and me,
കാണുന്നതിന് മുമ്പേ നമ്മള് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ പറയും ഞാനാ പണിതത്, ഞാനാ സ്നേഹിച്ചത്, ഞാനാണ്, 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 ഞാനാണ്.
ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി we would have said I built this synagogue.
ഒരു വാക്കുപോലും അവൻ പറയുന്നു.
But the centurion did not even utter a word what he has done.
മറ്റുള്ളവരെ കൊണ്ട് അവൻ പറയിപ്പിച്ചു.
But he made it say through others.
അവൻ പറയിപ്പിച്ചതല്ല അവർ പറഞ്ഞു.
He did not make them say but they said for him.
അടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായത്തിലെ 8 വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. അടുത്ത അവന്റെ സ്വഭാവവിശേഷത. മതി, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ.
For I myself am a man under authority.
ഇന്ന് പലപ്പോഴും നമുക്കില്ലാത്തൊരു സ്വഭാവമായത്.
Oh, this particular characteristic we do not have.
കീഴ്പ്പെടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള
കാര്യമാണ്. It's difficult to submit ourselves.
അവൻ പറയുകയാ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ.
But he says I myself am a person under authority.
നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു പഴമൊഴി പറഞ്ഞിട്ടുണ്ട്, താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. താഴ്മ എവിടെയുണ്ടോ അവരെ ദൈവം ഉയർത്തും.
ഓ, ദി ബൈബിൾ സേസ് ദോസ് ഹു ആർ ഹംബിൾ വിൽ ബി ലിഫ്റ്റഡ് ബൈ ഗോഡ്.
അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യനായിരുന്നു അവൻ.
He was a person under authority.
ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു കാര്യമുണ്ട്.
Many places I say one particular.
ഒരുപക്ഷേ 2007 ഞാൻ കടന്നു വന്നപ്പോൾ നിങ്ങൾ കേട്ട് കാണുമെങ്കിൽ ഞാൻ ഒരു വാക്ക് പറയാം.
You might have heard this in 2007 when I came here. Still I will repeat.
ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് ഒരു അന്വേഷണം നടത്തിയ ഒരു പ്രസ് റിപ്പോർട്ടർ എഴുതിയ ഒരു ആർട്ടിക്കിൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു.
I read an article where they took a survey about Christianity.
അതിനെ ഒന്നാമത്തെ റീസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു.
And the first reason is mentioned this way.
എല്ലാവരും ഡയറക്ടേഴ്സ്.
That all are directors.
പ്രവർത്തിക്കാൻ ആരുമില്ല.
There is no one to work.
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല.
God doesn't intend that for you and me.
നമുക്ക് അങ്ങനെ ഒരു പദവി ദൈവം തന്നുവെങ്കിൽ അത് ചെയ്യുന്നതിനൊന്നും ഞാൻ വിമർശിക്കുന്ന വ്യക്തിയല്ല.
I am not against that person if God has made you a director.
ഞാനും പല ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട്.
I have also given leadership for many ministries.
എന്നാൽ ചെയ്യുന്ന അഭിഷക്തന്മാരെ എന്റെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
But God is looking for dedicated and committed people.
അവൻ കീഴ്പ്പെടുന്ന മനുഷ്യനായിരുന്നു.
He was a person under authority.
തുടർന്ന് അവൻ പറയുന്നു,
and for, we see he says
എനിക്കും അധികാരമുണ്ട്.
I have power.
ഞാൻ ഒരുത്തരോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു.
I tell this one go and he goes.
ഒരുത്തരോട് വരാൻ പറഞ്ഞാൽ വരുന്നു.
And I tell him come and he comes.
ഇവൻ പറഞ്ഞാലും ബാക്കിയുള്ളവരും അനുസരിക്കും.
He says and others obey him.
കുഴപ്പം ആരുടേതാ?
അപ്പോൾ whose is the fault?
നമ്മുടേതാ.
It is our fault.
നമ്മൾ കീഴ്പ്പെടാൻ തയ്യാറാണോ?
Are we ready to humble ourselves, submit?
നമ്മൾ പറയുന്നത് ബാക്കിയുള്ളവരും കേൾക്കും.
Then if we submit, others will listen.
നമ്മൾ കീഴ്പ്പെടാൻ തയ്യാറല്ലയോ?
If we are not ready to submit,
നമ്മൾ പറയുന്ന ആരും കേൾക്കാനും
തയ്യാറല്ല. What we say, others will not listen.
Praise the Lord. ഒരു തീരുമാനത്തിലേക്ക് ഈ പകൽ വേളയിൽ കടന്നു വരാൻ കഴിയട്ടെ.
So today let us come to a decision, commitment.
Praise the Lord. അവൻ പറഞ്ഞു വരുന്നത് ഇതാണ്.
He is telling this.
ഒരുത്തരോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു.
Oh, when I say someone go, he goes.
ഒരുത്തരോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു.
And when I say him to come, he comes.
അതിനുശേഷം അവൻ യേശുവിനോട് പറയുകയാ.
And he tells Jesus.
ലൂക്കോസ് 7:7.
Luke 7:7.
അതുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ,
just say a word, my servant will be healed. Man,
അവരെ ചിന്ത പോകുന്നത് നോക്കിക്കോണം.
See the way centurion thinks.
ഒരു സാധാരണ തരത്തിലല്ല.
Not in an ordinary way.
എന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനോട് അത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യുന്നു.
If I tell someone under me to do a particular thing, he does.
ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു.
If I ask him to go, he goes.
ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു.
And if I ask him to come, he comes.
അതിന്റെ അർത്ഥം അവൻ പറയുന്നത് ഇതാണ്.
He means to say this.
സകല രോഗത്തിനുമീതയും നിനക്ക് അധികാരമുണ്ട്.
He means to say this, that you have power and control over every sickness and disease.
നിന്റെ നാവിൽ നിന്നും ഒരു വാക്ക് പുറത്തു വന്നാൽ എന്റെ ദാസന്റെ മീതെയുള്ള രോഗം മാറിയിരിക്കും.
If you say just one word of healing, my servant will be healed.
കാരണം നിനക്ക് അതിന്മീതെ അധികാരമുണ്ട്.
Because you have power over that sickness.
നമുക്ക് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും?
How many of us can believe that?
നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ രോഗമായാലും,
doesn't matter how great the sickness be in our life,
എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്,
doesn't matter how great the problem you are going through,
അതിനെ മീതെ അധികാരമുള്ളവനെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു.
But no one thing that the power of God over sickness and your problems is here with you.
അവന്റെ ഒരു വാക്ക് പുറപ്പെടുമ്പോൾ, അധികാരത്തിന്റെ വാക്ക് പുറപ്പെടുമ്പോൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ ബന്ധനങ്ങൾ, നിന്റെ കെട്ടുകൾ, നിന്റെ കുടുംബത്തിന് മീതെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് മീതെയുള്ള കെട്ടുകൾ അഴിഞ്ഞു മാറും. അതിൽ യാതൊരു സംശയവുമില്ല.
ഓ, there is no doubt. When one word of power comes from the word of God, there is no doubt that your situation with you will see a great change, and his word will definitely heal you and deliver you.
നിന്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്.
Oh, there is power in your word.
ചിലരെ വിടുവിക്കേണ്ടതിന് അധികാരത്തിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുകയാണ്.
Oh, for someone to be delivered, you are hearing the powerful word of